Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ோம் தேஜசம் யுக்லம் தபாம் தன்னியம் மச்சாரம் குணம் விக்காரோ நமத்தையும் திரிணி தேவசியம் யுதாதித்யசிரோஹிதம் ரூபம் தேஜசம் யுக்லம் தபாம் யுக்கிருஷ்ணம் தன்யாத்தியம் வச்சாரம் பணம் விகாரோ நாமதேயம் திரிணி சத்யம் யச்சந்திரமசோரோஹிதம் ரூபம் தேஜசம் யுக்லம் தபாம் யுக்கிருஷ்ணம் தன்யாச்சந்திரோம் தேஜசம் யுக்லம் தபாம் யுக்கிருஷ்ணம் தன்ய அபாகாத் தேஜசம்ருமிதிருமிதிச்சு சமாசோமியமாசோதேவாபியேகீகாதி சந்திரமசோ எத்வித இத்தியாதி சமான் இனி அடுத்து பரையம்போ ஒருபோலையான ആദിത്യസ്യ രോഹിതരൂപം തേജസ് തദ്രൂപം. ആദിത്യനിൽ കാണുന്ന ചുവന്ന വർണം അത് തേജസ്സിന്റേതാണ്. തദ്രൂപം യുക്ലം തഥപ്പ ആദിത്യനിൽ കാണുന്ന സ്വച്ഛരൂപം അത് ജലത്തിന്റേതാണ്. യത്കൃഷ്ണം തത് അന്യസ്യ അത് കാണുന്ന കറുപ്പ് പൃഥ്വിയുടേതാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോ അപാകാത് ആദിത്യം ഈ മൂലഭൂതങ്ങൾ മൂന്നാണ്, അതാണ് ആദിത്യനായി നിൽക്കുന്നത്. അതിനെ വേർതിരിച്ച് മനസ്സിലായി ആദിത്യനൊന്നുമില്ല, ഈ മൂന്ന് ഭൂതങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. വാചാരംഭണം വികാരവും നാമധേയം ത്രിരൂപാണി ജീവസത്യം. അവിടെയും മനസ്സിലാക്കണം ഈ വികാരങ്ങൾ കേവലം നാമധേയമാണ്, ആ രൂപങ്ങളാണ് സത്യം. അതുപോലെ ഈ ചന്ദ്രമസ്വരോഹിതം രൂപം, ചന്ദ്രൻ കാണുന്ന ചുവപ്പ് വർണ്ണം തേജസ്സഹ തേജസ്സിന്റേതാണ്. തദ്രൂപം യക്ഷുക്ലം അവിടെ കാണുന്ന സ്വച്ഛത തപ അത് ജലത്തിന്റേതാണ്. യക്ഷണം അവിടെ കാണുന്ന കറുപ്പ് തന്നസ്യ അപക ചന്ദ്ര ചന്ദ്രത്വം. ഇത്രയും മനസ്സിലാക്കിയാൽ പിന്നെ ചന്ദ്രനില്ല, ചന്ദ്രൻ ഈ മൂന്ന് ഭൂതങ്ങളുടെ കൂടിച്ചേർന്ന് ഒന്നാണ്. വാചാരംഭണം വികാരവും നാമധേയം ത്രീണി രൂപാണി ദൈവസത്യം. അവിടെയും മനസ്സിലാക്കണം ആ പ്രത്യേകമായി മൂന്നും കൂടിച്ചേർന്ന് ഒരുമിച്ച് കാണുന്നത് അത് വാചാരംഭണം വികാരം മാത്രമാണ്. ത്രീണി രൂപാണി അവിടെയുള്ള മൂന്ന് തേജസ് ജലം ഇതാണ് അതിലെ സത്യമായിട്ടുള്ളത്. അതുപോലെ വിദ്യുതോരോഹിത രൂപം, വിദ്യുത്തിൽ കാണുന്ന ചുവന്ന നിറം തേജസ്സഹതത്രൂപം അത് തേജസ്സിന്റേതാണ്. യത് ശുക്ലം അവിടെ കാണുന്ന ശുക്ലവർണം തഥപാം ജലത്തിന്റേത്. യത് കൃഷ്ണം അവിടെ കാണുന്ന കൃഷ്ണവർണം തത് അന്നസ്യ അത് ഭൂമിയുടേതാണ്. അതെല്ലാം ചില സമയത്ത് അവ്യക്തമായി എല്ലാം കാണുന്നതാണ്. അപ്പക അത് വിദ്യുത് ഒരേ രീതിയിലെന്ന് പറയാൻ പറ്റത്തില്ല, അത് മുന്നി മറയുമ്പോൾ അതിന് പല ഭാവങ്ങളും വരാം. അതെല്ലാം ഈ ഭൂതങ്ങളുടേതാണ്. വിദ്യുതോ വിദ്യുത്വം എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ വിദ്യുതില്ല. വചാരംഭണം വികാരവും നാമധേയം ത്രീണി രൂപാണി ദൈവസത്യം. അവിടെയും അങ്ങനെ മനസ്സിലാക്കണം. അതാണ് ഇവിടെ ഭാഷകാരൻ പറഞ്ഞത്, തഥാ യദാദിത്യസ്യ ചന്ദ്രമസ യദ്വിദ്യുത ഇത്യാദി സമാനം. ഇവിടെയെല്ലാം പറയുന്ന ഒരേ കാര്യമാണ്, മൂന്ന് രൂപങ്ങൾ അതിൽ നിന്നെല്ലാം ഉണ്ടായി. തേജസ് ജലം പൃഥ്വി ഇതിൽ നിന്നാണ് ഈ സമ്പൂർണ്ണ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. യഥാദുഖലു സുമീമാ തിസ്രോ ദേവത ഏകൈകാ ഭവതി തന്മേ വിജാനാഹി യുക്ത്വാ തേജസേവ ചതുർഭിര ഉദാഹരണൈഹി അഗ്നാദിഭി ത്രിവിത്കർണം ദർശിതം. ഇവിടെ തേജസ്സിന്റെ ത്രിവത്കരണത്തെയാണ് കാണിച്ചത്. തേജസ് ജലത്തോടും പൃഥ്വിയോടും ചേർന്ന് എങ്ങനെ ഈ പ്രപഞ്ചമാകുന്നു, മറ്റുള്ളവൊന്നും കാണിച്ചില്ലല്ലോ. നേഷദോഷ അപന്ന വിഷയാണി ഉദാഹരണാനി ഏവമേവ ദൃഷ്ടവ്യാനീതി മഞ്ഞതേ ശ്രുതി. ശ്രുതി ഓരോന്നും എടുത്തു പറഞ്ഞില്ല, തേജസ്സിന്റെ ത്രിവത്കരണത്തെ പറഞ്ഞു. തേജസ്സിനെ എങ്ങനെയാണോ വിശദീകരിച്ച അതുപോലെ ജലത്തെയും പൃഥ്വിയും മനസ്സിലാക്കി, അങ്ങനെ ഓരോന്നിന്റെയും പകുതിയെ മൂന്നായി ഭാഗിച്ച് ഒരു മറ്റു രണ്ട് ഭാഗങ്ങളെ അന്യ രണ്ട് ഭൂതങ്ങളുടെ കൂടി ചേർക്കുന്നു. ഈ തരത്തിൽ എല്ലാത്തിനും മനസ്സിലാക്കുന്നു. തേജസ് ഉദാഹരണം ഉപലക്ഷണമാണ്, അത് ഉപലക്ഷണമായി പറഞ്ഞേ ഉള്ളൂ. അതിനെങ്കിലിരിക്കുക, മറ്റുള്ളതിനെങ്കിലിരിക്കുക, ഓരോന്നിന്റെയും ത്രിവത്കരണം ഇപ്രകാരമെന്ന് ശ്രുതി പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഗ്രഹിക്കണമെന്ന് പറയും. എന്തുകൊണ്ട് പറഞ്ഞു? ആ തേജസ്സിന്റെ രൂപമുണ്ട്, അതില് പല വർണ്ണങ്ങളുണ്ട്, അത് മറ്റുള്ളത് കാണുന്നുണ്ട്. ഇപ്പോ സ്പഷ്ടത കൂടുതലുണ്ട് തേജസ്, അതുകൊണ്ട് തേജസ്സിനെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ദന്തരസയോ അനുദാഹരണം പറയണം അസംഭവ. ഗന്ധത്തെയും വിരസത്തെയും അവിടെ പറഞ്ഞില്ല, അത് സ്പഷ്ടമല്ലാത്തതുകൊണ്ടാണ്. എങ്ങനെ സ്പഷ്ടമല്ല? നഹി ഗന്ധരസോ തേജസ്, ഗന്ധരസങ്ങൾ തേജസ്സിലില്ല. ബന്ധം പൃഥ്വിയുടെ രസം ജലത്തിന്റെ അത് തേജസ്സിൽ തേജസ് രൂപമാണ്, അത് സ്പഷ്ടമാണ്. അപ്പോ തേജസ്സിനെ ത്രിവിത്കരണത്തിന് ഉദാഹരണമായി പറഞ്ഞു. അതുപോലെ ഗന്ധരസങ്ങളെ പറയാൻ കഴിയും. അതാണ് തേജസ്സിൽ അതില്ലാത്തത്, സ്പഷ്ടമല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തേജസ്സിൽ അത് സ്പഷ്ടമല്ല. ശബ്ദസ്പർശ്യ ഒരനുദാഹരണം വിഭാഗേന ദർശയിത്തും അസക്തിത്വ. ഇനി ശബ്ദസ്പർശങ്ങളെ പറഞ്ഞില്ല. ശബ്ദം, ആകാശം, സ്പർശം, വായു, ഇവിടെ ത്രിവിത്കരണമാണ് പറഞ്ഞത്. മൂന്നെണ്ണത്തിനെ കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മൂന്നെണ്ണം കൂട്ടിച്ചേരുന്നത്. എന്തുകൊണ്ട് ആകാശത്തെയും വായുവിനെ ഒഴിവാക്കി പറയുന്നു? കാരണം അത് ഒന്ന് സ്പഷ്ടമാണ്, അവിടെ ശബ്ദം ആകാശം പ്രത്യക്ഷമല്ല, അതുപോലെ സ്പർശം പക്ഷെ വായു പ്രത്യക്ഷമല്ല. സർവം ജഗത് ത്രിവൃത്കൃതം ഇത്തി അഗ്നാതി വത്രീണി രൂപാണി ദൈവ സത്യം അഗ്നിയുടെ അഗ്നിത്വ അപകാത്യഗതോ ജഗത്വം. ഇതിൽ നിന്ന് എന്താണ് ശ്രുതി മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നത്? തേജസ്സിനെ എടുത്തു, ആ തേജസ്സിന്റെ ത്രിവൃത്കരണം കൊണ്ടാണ് ബാക്കിയെല്ലാം ഉണ്ടായത് എന്ന് മനസ്സിലാക്കി. വാസ്തവത്തിൽ തേജസ് മാത്രമാണ് സത്യം. അങ്ങനെയാണെങ്കിൽ ഭൗതികമായി കാണുന്ന എല്ലാ വസ്തുക്കളും എന്തിന് ജഗത്, ആ ജഗത്തും ജഗത്തല്ലാതായി തീരുന്നു. അതിന്റെ മൂല രൂപങ്ങളിൽ നിന്ന് വേറെ എന്താണോ പ്രതീതമാകുന്നത്, എന്താണോ അനുഭവത്തിന് വിഷയമായി കൊണ്ടിരിക്കുന്നത്, അതിനാണ് ജഗത്ത് എന്ന് പറയുന്നത്. ജഗത്തിൽ വാസ്തവത്തിൽ ജഗത്വമില്ല, അതിന് ജഗത്തെന്ന് കരുതാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ട്? അത് അനുഭവപ്പെടുന്നത് പോലെ സത്യമായി നിലനിൽക്കുന്ന ഒന്നല്ല. ആ ജഗത്തിന്റെ ജഗത്വം ഇല്ലാതായി, ജഗത്ത് ജഗത്ത് അല്ലാതായി തീർന്നു. എന്തുകൊണ്ട്? അതതിന്റെ കാരണമായി. അതിനാണ് കഴിഞ്ഞ ദിവസം ജപ്പാകുസുമ ദൃഷ്ടാന്തം പറഞ്ഞത്. അത് കർണത്തിൽ നിന്ന് എന്തോ ഒക്കെ കാര്യത്തിൽ അനുഭവപ്പെടുന്നു, അതുപോലെ ജഗത്ത് ജഗത്തായി തീർന്നു. എന്ന് വെച്ചാൽ ജഗത്ത് നിലനിൽക്കുന്നതാണ് സത്യമാണ് എന്ന് തോന്നുന്നു. അതാണ് ജഗത്തിന്റെ ജഗത്വം. ആ സത്യത്വം ജഗത്തിൻ്റെതല്ല, ആ സത്യത്വം അതിന് പിന്നിലുള്ള ഭൂതത്രയത്തിൻ്റെതാണ്, അതിന് വരുന്ന സത്യത്വം അതിന്റെ പിന്നിലുള്ള തത്തിൻ്റെതാണ്. ഈ തരത്തിൽ മനസ്സിലാക്കി തരാൻ നോക്കി. അതായത് ഒരു ജീവന്റെ പ്രതീതി, പ്രതീതിയിൽ നിന്നും അവന്റെ ബോധം സത്തിലേക്ക് പോകാൻ വേണ്ടി, അത് ക്രമേണ നേരിട്ടുണ്ട്. നേരിട്ടൊരാളോട് ഈ ജഗത്ത് സത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. നേരിട്ട് ജഗത് സത്യം പറയാതെ ഈ കാണുന്ന ജഗത്ത് സത്യമായി അനുഭവപ്പെടുന്ന ഈ ജഗത്തല്ല സത്യം, ഇതല്ല സത്യം എന്ന് പറയുന്നത് ഈ ജഗത്തിന് കാരണമായിരിക്കുന്ന ഭൂതങ്ങളാണ്. ഭൂതങ്ങളാണ് സത്യം എന്ന് പറയുന്നത് നേരിട്ട് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ജഗത്ത് സത്യം എന്ന് പറയുന്നതിന് അപേക്ഷിച്ച് ഭൂതങ്ങൾ സത്യമെന്ന് ബോധിപ്പിക്കുമ്പോൾ ആ ഭൂതങ്ങൾ ഉള്ള സത്യം അതാണ് പരമമായ സത്യം, ഭൂതങ്ങളല്ല. ഇങ്ങനെ ക്രമമായി ബോധിപ്പിക്കുന്നതിന് വേണ്ടി പ്രതീതിയിൽ നിന്ന് തത്തിലേക്ക് ആ തരത്തിൽ ബോധിപ്പിക്കുന്നതിന്. പ്രതീതി എന്ന് പറയുമ്പോൾ ജഗത്തിന്റെ അനുഭവം, അവിടെ ജഗത്തിന്റെ അനുഭവം മാത്രമേ, അവിടെ സത്യാനുഭവം ഉണ്ട്. സത്യാനുഭവം ഉണ്ടെങ്കിൽ അത് ജഗത്തിൽ ആരോപിക്കുകയാണ്. വാസ്തവത്തിൽ ഏതൊരു സത്യത്തിലാണോ ജഗത്ത് ആരോപിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ ജഗത്തിൽ സത്യത്വത്തെ ആരോപിക്കും, നേരെ വിപരീതമാണ്. ഈ പ്രതീതിയെ മാറ്റണം, പ്രതീതി മാറ്റാൻ സാധ്യമല്ല. പിന്നെന്താണോ പ്രതീതിയിൽ സത്യത്വ ബോധം, ശരിയായ സത്യത്വ ബോധം, പ്രതീതിയിൽ പരമാർത്ഥ ബോധം, അതിനെ കൊണ്ടുവരിക. അതിനുവേണ്ടി പറയുന്നു ജഗത്തിൽ അല്ല സത്യത്വം നിലനിൽക്കുന്നത്, സത്തിലാണ് ഈ ജഗത്ത് നിലനിൽക്കുന്നത്. തഥാ അന്നസ്യ ആപ്യശൃംഗത്വ ആപൈത്യവ സത്യം. ഓരോന്നിനും മനസ്സിലാക്കണം. അന്നം പൃഥ്വി തത്വം, അത് ആപ്യശൃംഗമാണ്, ശൃംഗം കാര്യം, ജലീയമാണ്, ജലകാര്യമാണ്. അതുകൊണ്ട് ആപൈത്യവ സത്യം, അതുകൊണ്ട് ജലമാണ് സത്യം. വാചാരംഭണ മാത്രം അന്നം, ജലമാണ് സത്യമെങ്കിൽ പിന്നെ അന്നം എന്താണ്? അത് വാചാരംഭണ മാത്രമാണ്, വികാരമാണ്. തഥാ അപാമതി തേജസ്സുംഗത്വ, ഇനി ജലത്തെ എടുക്കാതെ തേജസ്സുംഗമാണ്, തേജക്കാര്യമാണ്. വാചാരംഭനത്വം തേജൈത്യവസത്യം, അത് കേവലം വാകാലംബനമാണ്, തേജസ്സാണ് സത്യം. തേജസ്സോപി സത്സിംഗത്വം, അതിനെ അവിടെ നിന്ന് പിന്നിലേക്ക് പോകും, തേജസ്സിൽ നിന്ന് സത്തിലേക്ക്. വാചാരംഭണത്വം തേജസ്സും വാചാരംഭണമാണ്. തത് ദൈവസത്യം. എങ്ങനെയാണോ പ്രതീതി കാലത്ത് ഒരു ജീവന് പ്രപഞ്ചത്തിൽ സത്യത്വം പ്രതീതമാകുന്നത്, ഈ സത്യത്വം വാസ്തവത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? പ്രപഞ്ചത്തിലല്ല, നാമരൂപങ്ങളിലല്ല. അപ്പോൾ ഈ സത്യമാണ് നാമരൂപങ്ങളെ നിലനിർത്തുന്നത് എന്ന് ബോധിപ്പിക്കുന്നത്. അത് ബോധിക്കുമ്പോഴോ ഇതാണ് സത്യം എന്ന് കരുതിയിരുന്നത് വാചാരംഭം വാഗാലംബനം. സദ്യത്യവ സത്യം ഇത്തി യേശു അർത്ഥ ഉപേക്ഷിത, അതാണ് ഉദഘോഷിതമായ പരമമായ സത്യത്തിൽ പ്രതീതിയാണ്. പ്രതീതിയല്ല പരമമായ സത്യം എന്ന് ബോധിപ്പിക്കാം. അതാണ് വായുവന്തരീക്ഷ ആ ത്രിപുടത്തിരുതേ തേജപ്രപഞ്ചു അനന്തർഭൂതത്വ അവശേഷിതേവേദി. ഇവിടെ തേജസ് ജലം ഭൂമി മൂന്നിനെ പറഞ്ഞു, അതിന് മുമ്പുള്ള വായുവിനെ ആകാശത്തെയും പറഞ്ഞില്ല. ത്രിപുടത്തെന്ന് പറയുമ്പം അത് ഉൾപ്പെടത്തുള്ളതാണ്, അത് അഞ്ചുണ്ട്. ത്രിപുടത്തെന്ന് പറയുമ്പോൾ മൂന്നേ മൂന്നാക്കുക, അത് ആകാശത്തിലും വായുവിനും സംഭവിക്കുന്നില്ലല്ലോ. തേജപ്രപഞ്ച അനന്തർഭൂതത്വ അവശേഷ വേദി ഗന്ധ അവശിഷ്ട, എങ്ങനെയാണോ ഗന്ധം, എങ്ങനെയാണോ രസം, എങ്ങനെയാണോ രൂപം, അതുപോലെയാണ് ശബ്ദവും സ്പർശവും. എല്ലാം ഒരുപോലെ അനുഭവപ്പെടുന്ന ജീവന്റെ പ്രതീതിക്ക് അഞ്ചും വിഷയമാണ്. ഇതിൽ മൂന്നിനെ എടുത്തിട്ട് അവിടെ ത്രിപുടത്കരണം സംഭവിച്ചു എന്ന് പറയുമ്പോൾ മറ്റ് രണ്ടിനെയും കൊണ്ട് വിട്ടു. കഥം സദാ വിജ്ഞാതേന സർവം അന്യ അവിജ്ഞാതം വിജ്ഞാതം ഭവേ. ഇത് മൂന്നും മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ സത്വനെ അറിയുന്നത് കൊണ്ട് എല്ലാം അറിയപ്പെടുമെന്ന് പറഞ്ഞ് എങ്ങനെ ശരിയാകും? ഈ മൂന്നിനെ അറിയാൻ കഴിയും, ശബ്ദ സ്പർശങ്ങളെ അറിയാൻ കഴിയത്തില്ല, ആകാശത്തെയും വായുവിനെ അറിയാൻ കഴിയത്തില്ല. വിജ്ഞാദേവ പ്രകാരാന്തരം വായിക്കും. അല്ലെങ്കിൽ ഇനി അങ്ങനെ സത്തിനെ അറിയുന്നത് കൊണ്ട് എല്ലാം അറിയുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി വിശദീകരിക്കുകയും ചെയ്യും. സത്യത്തിന്റെ താല്പര്യം എന്തുകൊണ്ട് ആകാശ വായ്പിലൂടെ ചർച്ച ചെയ്തില്ല? നിഷദോഷ ഉപദ്രവ്യ സർവസ്യ ദർശന പറയുന്നു. അതില്ല, രൂപവത്തായ ദ്രവ്യത്തിന് ഇതെല്ലാം ഉണ്ട്. ആകാശത്തെയും വായുവിനും വിട്ടിട്ടില്ല. കഥം ഇങ്ങനെ തേജസ്വി തവ ദ്രൂപവതി ശബ്ദസ്പർശിയോരപി ഉപലംഭ. തേജസ്സിനെ എടുക്കുക, അരൂപമുണ്ട്, അതിന് ശബ്ദവും സ്പർശവും ഉണ്ടറിയാമല്ലോ. അതിന് ശബ്ദമുണ്ട്, അഗ്നി ജ്വലിക്കുമ്പോഴുള്ള ശബ്ദം, ഉഷ്ണ സ്പർശം അതുണ്ട്. ഉപലംഭ വായു അന്തരീക്ഷയോ തത്ര സ്പർശ ശബ്ദ ഗുണവതോ സദ്ഭവോ അനിമീയത. അതുകൊണ്ട് അവിടെ അഗ്നിയിൽ തന്നെ വായുവുമുണ്ട്, ആകാശമുണ്ട്, അന്തരീക്ഷം ആകാശം. ശബ്ദ സ്പർശ ശബ്ദ ഗുണവതോഹോ, സ്പർശ ഗുണമുള്ള വായുവും ശബ്ദ ഗുണമുള്ള ആകാശവും അഗ്നി തന്നെ ഉണ്ട്. ഇവിടെ ത്രിപുടത്തെന്ന് പറഞ്ഞാലും മറ്റ് രണ്ടിനെ ഗ്രഹിക്കാം, കാരണം അതുണ്ട്. തഥാപന്നയോഹോ രൂപഗന്ധ അന്തർഭാവി. അതുപോലെ തന്നെ അന്നം രണ്ടിനും രൂപമുണ്ട്, അതിന് രസവും ഗന്ധവും അതിനകത്തുണ്ട്. ജലം അന്നം ഇത് രണ്ട് രൂപങ്ങളാണ് ശരീരത്തിന്. പൃഥ്വിയുടേതായ ഗന്ധമുണ്ട്, ജലത്തിന്റെ രസമുണ്ട്. രൂപവതാന്തരയാണാം തേജോപന്നാനാം ത്രിവുത്കരണ പ്രദർശന സർവം തദന്തർഭൂതം സദ്വികാരത്വ രൂപാണി വിജ്ഞാതം മന്യതേ ശ്രുതി. രൂപോതാത്രയാണ് രൂപമുള്ള മൂന്നെണ്ണം തേജോപന്നാണ്. തേജസ് അപ്പ് അന്നം പ്രതി ത്രിവുത്കരണ പ്രതിഷ്ഠ എന്റെ ത്രിവുത്കരണമാണ് ഇവിടെ പറഞ്ഞത്, അത് കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ് പറഞ്ഞത്. കൊണ്ട് സർവം തദന്തർഭൂതം വിജ്ഞാതം, സർവത്തെയും അറിഞ്ഞു കഴിഞ്ഞു. സത്തായി സർവത്തെയും അറിഞ്ഞു കഴിഞ്ഞു, മൂന്ന് രൂപങ്ങളായി അറിഞ്ഞിട്ട് പിന്നീട് സത്തായിട്ട് അറിയുന്നു. സദ്വികാരം എല്ലാം സത്തിന്റെ വികാരമായി അറിയുന്നു. ത്രീണി ഏകരൂപാണി വിജ്ഞാതം മന്യതേ ശ്രുതി. അതുകൊണ്ട് ശ്രുതി പറയുന്നു ഈ കാണുന്നതിലും ഈ അനുഭവിക്കുന്നതിലെല്ലാം സത്യമായിട്ട് മൂന്ന് രൂപങ്ങളേ ഉള്ളൂ, മൂലരൂപങ്ങൾ. അതാണ് തേജസ് ജലം പൃഥ്വി എന്ന് പറയുന്നത്. നഹി മൂർത്തം രൂപവും ദ്രവ്യം പ്രത്യാഖ്യായ വായോകാശിഹോ സദ്ഗുണയോർ ഗന്ധരസിയോർവാ ഗ്രഹണമത്തി. ഈ മൂർത്തമായ രൂപത്തായ ദ്രവ്യത്തെ തേജസ് തുടങ്ങിയ നിഷേധിച്ചിട്ട് അതിനെ ഒഴിവാക്കിയിട്ട് വായു ആകാശങ്ങളെയോ അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളുടെയോമായ ഗന്ധ അതിന്റെ ഗുണങ്ങളുടെയോ അല്ലെങ്കിൽ ഗന്ധരസങ്ങളുടെയോ ഒന്നും ഗ്രഹണം ഉണ്ടാകത്തില്ല. ഗന്ധരസങ്ങൾ മൂർത്ത ദ്രവ്യങ്ങളുടെ ഗുണമാണ്. അതിൻ്റെയും ആ ദ്രവ്യങ്ങളോ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുണങ്ങളുടെ അനുഭവം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് രൂപവത്തായ ദ്രവ്യങ്ങളെ എടുത്ത് പറഞ്ഞ് അതിൻ്റെ എല്ലാം സാരം മൂന്നാണ് എന്ന് കാണിച്ച് ആ മൂന്നും സാരം സത്താണ് എന്നിങ്ങനെ കാണിക്കുന്നു. അഥവാ രൂപബോധാമതി ത്രിവിത്കരണം പ്രദർശനാർത്ഥമേ മനുദേശ്വരി. അല്ലെങ്കിൽ മറ്റൊന്ന് മനസ്സിലാക്കുക, ത്രിവിത്കരണം ഇവിടെ പറഞ്ഞത് മൂന്നെണ്ണത്തിന് കൂട്ടിച്ചേർക്കുന്നു എന്നാണ്. അത് മുഖ്യമായ താല്പര്യത്തിൽ പറഞ്ഞ യഥാതു ത്രിവൃത്തതേ ത്രിനിരൂപാണി ദൈവ സത്യം തഥാ പഞ്ചീകരണേ വി സമാനോ ന്യായ ഇത്യഥ സർവസ്യ സദ്വികാരക തഥാ വിജ്ഞാതേന സർവവിധം വിജ്ഞാതം സ്യാത് തദേകമേവ അദ്വിതീയ സത്യമിതി സിദ്ധമേവ ഭവതി. അതുകൊണ്ട് ത്രിവൃത്തരണം എന്ന് പറഞ്ഞതുകൊണ്ട് പഞ്ചീകരണം എന്ന് മനസ്സിലാക്കണം. ത്രിവൃത്ത് മൂന്നെണ്ണത്തിനെ കൂട്ടിച്ചേർക്കുന്നു, അതുപോലെ പഞ്ചീകരണം അഞ്ചെണ്ണത്തിനെ കൂട്ടിച്ചേർക്കുന്നു. ആകാശത്തെയും വായുവിനെയും കൂടി ഗ്രഹിക്കണം. പഞ്ചീകരണേക്ക് സമാനോ ന്യായ അവിടെ പറയും എന്താണ് ത്രീണി രൂപാണി ദൈവ സത്യം എന്ന് പറയുന്നതിന് പേരം അവിടെ പറയും എന്താണ് പഞ്ച അഞ്ച് രൂപങ്ങളാണ് സത്യം. ആകാശം, വായു, തേജസ്, ജലം, പൃഥ്വി, ഈ അഞ്ചാണ് സത്യം എന്ന് പറയും. എന്തുകൊണ്ട് സർവസ്യ സദ്വികാരത്വ ഇതെല്ലാം മൂന്നെന്ന് പറഞ്ഞാലും അഞ്ചെന്ന് പറഞ്ഞാലും തത്വങ്ങൾ 21 എന്ന് പറഞ്ഞാലും 108 എന്ന് പറഞ്ഞാലും എല്ലാം എന്താണ് സദ്വികാരത്വ. അതാണ് ഇവിടെ ശ്രുതി ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സർവം സദ്വികാരമാണ്, സത്യല പ്രതീതിയാണ്. സദാ വിജ്ഞാതേന സമവിധം വിജ്ഞാതം സ്യാ. സദാ വിജ്ഞാതേന സത്യനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇത് സത്യലാണ് പ്രതീതമാകുന്നതെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ വിജ്ഞാതം ഇതെല്ലാം സത്തായി അറിയപ്പെടും. ഇതെല്ലാം അറിയപ്പെടുന്ന എങ്ങനെ സത്തായി? സത്തതിനോട് അനന്യമായി അനുഭവപ്പെടും, സത്തിൽ നിന്ന് അന്യമായി ഒന്നുമില്ലാന്ന് അനുഭവപ്പെടും. സദേകമേ വാദ്യം സത്യം ഇത് സിദ്ധമേ പോയി, അതാണ് സദേകമേ വാദ്യം എന്നുള്ള അദ്വൈതം സിദ്ധമാകുന്നു. സദേകസ്മിൻ സതി വിജ്ഞാതെ സർവവിധം വിജ്ഞാതം ഭവതി ഇതി സൂക്തം. ഏകസ്മിൻ വിജ്ഞാതെ സർവമിതം വിജ്ഞാതം ഭൂതി എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഏതൊരു സത്തിനെ അറിഞ്ഞാലാണോ സർവവും സത്തായി അനുഭവപ്പെടുന്നത്? അത്തരത്തിൽ അറിയുന്ന ഏത് വിദ്വാംസോ വിദിതബന്ധ പൂർവേ അതിക്രന്ത മഹാശാല മഹാശ്രോത്രിയാഹുർ. പൂർവകാലത്ത് വിദ്വാൻമാർ, മഹാഗ്രഹസ്ഥന്മാർ, മഹാശ്രോത്രിയന്മാരായ ഈ തത്വവും അറിഞ്ഞിരുന്നു. ഹസ്മവൈകില വിമുക്തവന്ത അവരെന്ത് പറഞ്ഞു? നന്നോ അസ്മാകം കുലയത്തിനവതാം കസ്റ്റന കച്ചിതം അമതം അവിജ്ഞാതം ഉദാഹരിഷ്യതി എന്ന് ഉദാഹരിഷ്യതി. സർവം വിജ്ഞാതമേവ സുക്കുലീനാണ് സദ്വിജ്ഞാതത്വ. പറയുന്നു ഞങ്ങളുടെ കുലത്തിൽ ഇതുവരെ ആരും ഇങ്ങനെ ഒരു അറിവില്ലാത്തവർ ഉണ്ടായിട്ടില്ല. എന്തറിവാണ്? അശ്രുതം, അമതം, അവിജ്ഞാതം, അങ്ങനെ ആരെ കുറിച്ചും പറയാനില്ല. എല്ലാവരും സർവം വിജ്ഞാതമേവ, എല്ലാവരും സർവത്തെയും സത്തായി അറിഞ്ഞിരുന്നു. ഞങ്ങളുടെ കുലത്തിന് വിവേകിയിലാണ് അത്. കുലം എന്ന് പറയുന്നത് ഗുരു പാരമ്പര്യത്തെ എടുക്കുക അല്ലെങ്കിൽ പിതൃ പാരമ്പര്യത്തെ എടുക്കുക, രണ്ടും കുലമാണ്. സത്വിജ്ഞാനവത്വ, എല്ലാവരും സത്തിനെ അറിഞ്ഞിരുന്നവരാണ്. ഈ പുനകഥം സർവവിജ്ഞാതമന്ദ്യഭ്യത്രിഭ്യോ രോഹിതാദിരോഗ്യത്രിഭ്യോ വിജ്ഞാതി സർവം അന്യശിഷ്ടം ഇവമേവേദിതാഞ്ചക്രഹു വിജ്ഞാതമന്ദ്വേസ്മസ്മസർവജ്ഞാവ സത്വിജ്ഞാനാന്തി ആഹുഹു. അതുകൊണ്ട് ഞങ്ങളുടെ കുലത്തിൽ പറയുന്ന എല്ലാവരെയും പറയുന്ന എന്താണ്? സർവജ്ഞാഹ. സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണോ